പതിമൂന്ന് അഗ്നികൾ, ഏഴും അഞ്ചും പന്ത്രണ്ടും ഒന്നും പതിമൂന്ന് അഗ്നികള് പാകപ്പെടുത്തിയിട്ടാണ്. ഇതിൽ തന്നെ ആ അഗ്നികള് ഭൂതാത്മകമായ അഗ്നികളെ കൂടാതെ ത്വന്മാംസ രക്താസ്ഥി മൺമൂത്ര രേതസ്സുകളായി രൂപാന്തരം പ്രാപിപ്പിക്കുന്ന അഗ്നിവിശേഷത്തെ താത്വഗ്നി എന്ന് പറയും. നമുക്ക് മജ്ജ വേണം. ചില ആളുകൾക്ക് ആ താത്വഗ്നി ഇല്ലെങ്കിൽ മജ്ജ ഉണ്ടാവില്ല, മജ്ജ പോവും. ചിലർക്ക് അസ്ഥി ഉണ്ടാവില്ല. അപ്പൊ ഈ വൈശിഷ്ട്യത്തെ അറിഞ്ഞ് ഈ അഗ്നികളിൽ പാകപ്പെടുത്തി എടുക്കുമ്പോൾ വൈശേഷിക ദർശനത്തിൽ കണ്ട ദ്രവ്യത്തിന്റെ പരിണാമമാണ് നിത്യനിരന്തരമായി നമ്മളിൽ നടക്കുന്നത്. ഇത് ആയുർവേദത്തിന്റെ പഠനമായ പ്രത്യേകവും ഞാൻ കൂടെ പറഞ്ഞേ ഉള്ളൂ. ഇതിന് ലാബറട്ടറിയിൽ നിന്നും പോകണ്ട, ലാബറട്ടറിയിൽ നിന്ന് വിഭജിക്കാൻ പറ്റാത്ത വിഭജനമാണ് നമ്മുടെ ഉള്ളിൽ നിത്യം നടക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന വെണ്ടയ്ക്കയല്ല നമ്മുടെ ശരീരത്തിൽ ചേരുന്നത്, നമ്മൾ കൊടുക്കുന്ന പാവയ്ക്കയും പടവലങ്ങയും അല്ല നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത്. ആ പാവയ്ക്കയിൽ നിന്നും പടവലങ്ങയിൽ നിന്നും വെണ്ടയ്ക്കയിൽ നിന്നും വാഴക്കയിൽ നിന്നും അതിന്റെ ധാതു പരിണാമം വരെ ധനാണുവിനെയും ഋണാണുവിനെയും കർഷാണുവിനെയും കൃഷ്ണാണുവിനെയും സർഗാണുവിനെയും വിഭജിച്ച് പരമാണു പാകത്തിലെത്തി അഹന്തയെ ഉജ്ജീവിപ്പിക്കുവാൻ പാകത്തിനുള്ള അഹന്തത്വത്തിലേക്ക് വരെ കൊണ്ടുവന്നാണ് ഇതിനെ സ്വീകരിക്കുന്നത്. അതനുസരിച്ചുള്ള അഭിമാനങ്ങളും അതനുസരിച്ചുള്ള സ്വഭാവ സവിശേഷതകളും മാറി മാറി നമുക്കുണ്ടാവുകയും ചെയ്യും. ഇതിൽ നോക്കി പഠിക്കാം എളുപ്പത്തിൽ. ഈ ഫാക്ടറിക്ക് അകത്തേക്ക് ഊളിയിട്ട് കയറിയാൽ മതി. ഈ സ്കൂളിലെ ലബോറട്ടറിയിൽ നമുക്ക് അണുവിഭജനം വരെ എത്തിക്കാൻ പറ്റില്ല, വിസ്ഫോടനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഇതിനകത്ത് ഈ വിഭജനം ഒക്കെ നടക്കുന്നുണ്ട്. അതിനെ നിയന്ത്രിതമാക്കി നിർത്തിക്കൊണ്ട് നടത്താവുന്ന എല്ലാ പ്രവർത്തനങ്ങളും പരിസ്പന്ദനങ്ങളും നടക്കുന്നുണ്ട്. ഈ പരിസ്പന്ദനമാണ് നാഗശബ്ദം കൊണ്ട് അർത്ഥമാണ്. അപ്പോ ഇതിനെ മുഴുവൻ ഭൂഷണമാക്കിയവൻ. അപ്പൊ എങ്ങനെയാ ഭൂഷണമാക്കുക? കരുതലെടുത്തിട്ടാ എങ്ങനെയാ ഒരാൾ ഒരു വസ്തുവിനെ ഭൂഷണമാക്കുന്നത്? അതിനെ എങ്ങനെയാ ഭൂഷണമാക്കുക എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ ഒരു സാധനം കഴുത്തേലിടുന്ന ഒരു മാല ഇട്ട് കഴിഞ്ഞാൽ അല്പനേരം കഴിയുമ്പോൾ കഴുത്തിന് ഭാരം തോന്നി താത്തു വെക്കും. ഒരു ഭൂഷണം കഴുത്തേലിട്ട് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അത് വാടിപ്പോവും, ഇല്ലെങ്കിൽ അതിലൊക്കെ ചെളി പിടിക്കും. എന്ത് കഴുത്തേലിട്ടാലും കുറച്ചു നാളത്തേക്ക് അതിന് പ്രാധാന്യം ഉണ്ടാവുള്ളൂ. അത് ആഭരണമായി എന്ന് പറഞ്ഞാൽ, നാഗം ഭൂഷണമായി എന്ന് പറഞ്ഞാൽ, ഒരു വസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ അല്ല, ധരിക്കുക എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുക, അറിയുക. യാതൊരുവനാണോ ഈ പ്രപഞ്ചത്തിന്റെ ഈ സത്താവിശേഷത്തെ അറിഞ്ഞവൻ, അവൻ നാഗേന്ദ്രൻ ഹാരമായിട്ടുള്ളത്. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി എന്ന പ്രമാണപ്രകാരം ബ്രഹ്മമായവൻ ഇപ്പൊ നാഗേന്ദ്രഹാരായ. അപ്പൊ അവിടെ ശേഷവിഭൂഷണമീടെ ശേഷശേഷാർത്ഥനാമായ ശബ്ദരത്നാകരത്തിൽ പറയും. ഇപ്പൊ എല്ലാം വിലയിക്കുമ്പോൾ ശേഷൻ, സകലതും വിലയിച്ചു കഴിയുമ്പോഴേ അഹന്തത്വവും മഹത്തത്വവും അഹങ്കാരവും പഞ്ചതന്മാത്രകളും ഒക്കെ വന്ന് ശുദ്ധ മുക്ത ബുദ്ധ സ്വരൂപമായ ബോധത്തിൽ നമ്മൾ എത്തുന്നത്. ബോധത്തിന്റെ തലത്തിലേക്ക് സാഖ്യവും എത്തുന്നില്ല. സാഖ്യവും അതിന്റെ പഠനം പുരുഷ പ്രകൃതികളിൽ വന്ന് നിലകൊള്ളുകയാണ്. അവിടെയാണ് വേദാന്ത പഠനം ആരംഭിക്കുന്നത്. മറ്റുള്ളവരൊക്കെ പഠിക്കാൻ വിചാരിക്കുന്നത് വൈശേഷികനെ സാഖ്യനെ എതിർത്തു, സാഖ്യനെ വേദാന്തി എതിർത്തു, ഇവരെല്ലാം പൂർവപൂർവന്മാരുടെ മതങ്ങളെ അത്രയും ആവശ്യമുള്ളതുപോലെ സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിന്റെ പഠനത്തിന്റെ ക്രമിക വികാസം ഇവിടെ നാഗശബ്ദത്തിൽ കാണാം. അപ്പൊ ആ നാഗം എന്ന് പറഞ്ഞാൽ എല്ലാം ലയിക്കുമ്പോൾ, എല്ലാം ലയിക്കുന്നത് പ്രളയത്തിലാണ്. പ്രളയം രണ്ടു വിധം, ഒന്ന് ആത്യന്തിക പ്രളയം, രണ്ട് മഹാപ്രളയം. ഇപ്പൊ സൃഷ്ടി സംഹാരം, ആത്യന്തിക പ്രളയത്തില് സൃഷ്ടി, മഹാപ്രളയത്തില് സംഹാരം, രണ്ടും യോജിപ്പിച്ച് ഭൂഷണമാക്കിയവൻ. അതുകൊണ്ടാണ് അതിന് നാഗത്തിന്റെ ആകൃതിയും വന്നത്. അപ്പൊ ആത്യന്തിക പ്രളയത്തില് സൃഷ്ടി, അത് അധ്യാരോപാത്മകം, സംഹാരം അപവാദാത്മകം. ഇങ്ങനെയാണ് അതിന് വേദാന്തം രണ്ട് പ്രക്രിയ പറയുന്നത്. അധ്യാരോപിച്ചായി സൃഷ്ടി ഉണ്ടാകുന്നു, അപവദിച്ചാണ് സംഹാരം നടക്കുന്നത്. ഇത് ഇപ്പൊ തന്നെ പഠിക്കാവുന്ന സാരം. അതിനെ നമ്മൾ ചെന്ന് എത്തിയിടത്തു നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മളൊരു വസ്തുവിനെ കാണുന്നു, വസ്തുവിന് പേരിടുന്നു, പേരിട്ട് വിളിച്ച വസ്തു കുറച്ചൊന്ന് അപഗ്രഥിച്ചാൽ വസ്തു അല്ലാതാകുന്നു. അമ്മ എന്നൊരാൾക്ക് നമ്മൾ നാമകരണം ചെയ്ത് വിളിക്കുന്നു. അമ്മ എന്നത് സർവ്വസാമാന്യ സംജ്ഞയാണെങ്കിൽ എല്ലാവരും അമ്മ എന്ന് തന്നെ പേരിട്ട് വിളിക്കണം. അച്ഛൻ സമ്മതിക്കുന്നില്ല, മനസ്സിലായില്ലേ? അച്ഛൻ ഭാര്യ എന്നാണ് വിളിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവും എടുത്താൽ നോക്കുന്നവന്റെ നോട്ടത്തിന്റെ വ്യത്യാസമനുസരിച്ച് പ്രതിജന ഭിന്നമാണ് ഈ പ്രപഞ്ചം, പ്രതിസമയ ഭിന്നമാണ് ഈ പ്രപഞ്ചം, പ്രതിദേശ ഭിന്നമാണ് ഈ പ്രപഞ്ചം. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒന്നിന്മേൽ ആരോപിച്ചതാണ് ഈ ദൃശ്യപ്രപഞ്ചം. ആരോപത്തെ അപവദിച്ചാൽ യഥാർത്ഥത്തിലുള്ളതിലെത്താം. അധ്യാരോപ അപവാദാഭ്യം നിഷ്പ്രപഞ്ചം പ്രപഞ്ചതേ എന്ന് വ്യാസസൂത്രത്തിന് ആചാര്യന്റെ ഭാഷ്യം, ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതുമ്പോൾ ഗീതയിൽ അത് വേറൊരു തരത്തിൽ പറയും. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്രക പരിദേവന. അപ്പം നാഗേന്ദ്ര ശേഷഹാരം നേതി നേതി എന്ന് നിഷേധിച്ചെത്തിയാൽ ഹാരം. അങ്ങനെയാണെങ്കിൽ ശേഷ ശിഷ്ട അവശിഷ്ട ഇതൊക്കെ സമാനാർത്ഥക ശബ്ദം. ശേഷം ശിഷ്ടം അവശിഷ്ടം ഇതൊക്കെ സമാനാർത്ഥം. നിഷേധശേഷവും ജയദാ അശേഷ എന്ന ഭാഗവതമതം. ഇപ്പൊ നാഗേന്ദ്രഹാരം നകാരഹാരം നകാരഹാരം നകാരം നിഷേധം നാ നിഷേധ ശബ്ദമാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തെ നിഷേധിച്ച നിഷേധിയുടെ നൃത്തമാണ് തണ്ടവം. പ്രപഞ്ച നിഷേധത്തിന്റെ ഇത് പ്രാപഞ്ചികന്മാർക്ക് സഹിക്കാനും ആവില്ല. പ്രാപഞ്ചികന്മാർക്ക് അതുകൊണ്ടാണ് ഈ താണ്ഡവം തുടങ്ങുമ്പോഴേ പ്രാപഞ്ചികന്മാർ വരയ്ക്കാൻ തുടങ്ങുന്നത്. പ്രാപഞ്ചികന്മാരാണ് ദേവകളും അസുരന്മാരും എല്ലാം ഈ ശേഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇത് കാമദഹന വേളയിലൊക്കെ ദേവന്മാരൊക്കെ വളരെ തപ്തരായി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ തപ്തരായ ദേവന്മാരും ബാക്കിയുള്ളവരും ഒക്കെ ഒരുപാട് കോപിച്ചിട്ടുള്ളവരാണ്. ശിവൻ കോപമേ ഇല്ലാത്തവനാണ്, ഒരിക്കൽ പോലും കോപിക്കാത്തവനാണ് ശിവൻ. ശിവശബ്ദം തന്നെ കോപമില്ലാത്തതെന്നാണ്, മംഗളമെന്നാണ്. ഒരു പുരാണ കഥ വെച്ചും ശിവൻ കോപിച്ചു എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരേ ഒരു ഈശ്വര സങ്കല്പമേയുള്ളൂ, അത് ശിവനുമാണ്. ദക്ഷയാതിലൊന്നും ശിവൻ കോപിക്കുന്നില്ല. ശിവൻ കോപിക്കുകയോ ഹിംസിക്കുകയോ ചെയ്യുന്ന കഥ പുരാണത്തിലില്ല. ശിവൻ ആകെപ്പാടെ ഒരിക്കൽ മാത്രമേ മൂന്നാം കണ്ണ് തുറന്നിട്ടുള്ളൂ, ഒരിക്കൽ മാത്രം. അത് കാമദഹനത്തിനാണ്. കാമദഹനം കോപത്തോടെയല്ലോ, കാമനെ ദഹിപ്പിച്ചാലേ അവിടെ എത്താൻ പറ്റൂ. കാമനെ ദഹിപ്പിക്കുക എന്ന് പറയുന്നത് കാമത്തിന്റെ സന്തതിയാണ് ക്രോധം. കാമത്തെ ദഹിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ക്രോധമില്ലെന്നാണ് കുഴഞ്ഞ മാഷേ.
ഈശ്വരത്വം വരുന്നത് മറ്റേ ഇപ്പം ക്രോധം വന്നു ഒരു സമയത്ത് പറഞ്ഞു
ഇല്ല. ശിവസങ്കല്പത്തിലെങ്ങും കോപമില്ല എന്ന് പറഞ്ഞാൽ താരകാസുരനെയായാലും ഭസ്മാസുരനെയായാലും ഏറ്റവും കോപിക്കേണ്ടത് ഭസ്മാസുരന്റെ കാര്യത്തിലാണ്. അപ്പോഴും ആ മൂന്നാം കണ്ണ് തുറന്നിട്ടില്ല. ത്രിപുരാസുരനെയാണെങ്കിലും അതിലൊന്നും അദ്ദേഹം തന്റെ മൂന്നാമത്തെ കണ്ണ് ക്രോധാഗ്നി ജ്വലിക്കുന്ന തന്റെ കണ്ണ് തുറന്നിട്ടില്ല. പുരാണമായത് പറയുന്നത്, ഞാനല്ല പറയുന്നത്. ഭസ്മാസുരന്റെ നേരെ കണ്ണ് തുറക്കേണ്ടതാണ്. നമുക്കാർക്കെങ്കിലും ആയി മൂന്നാമത്തെ കണ്ണുള്ളതെങ്കിൽ നമ്മുടെ ജീവൻ പോകുന്നിടത്ത് തുറക്കാത്ത ഒരു കണ്ണും ഉണ്ടാവില്ല. കോപം എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ശബ്ദാർത്ഥത്തിൽ തെറ്റിയതുകൊണ്ടാണ്.
അവിടെയാണ് വീരഭദ്രനൊക്കെ ഉണ്ടാക്കുന്ന
അതില് ദക്ഷൻ എന്ന് പറയുന്നിടത്ത് അതിന് മഹിമ്നാ സ്തോത്രകാരൻ അതിനെ കുറച്ചുകൂടെ ഭംഗിയാക്കിയിട്ടുണ്ട്. അവിടെ ദക്ഷാധ്വര നാശകായ കോപത്തെയും തദ്വാര ദക്ഷനും പോയത് ശിവന്റെ ക്രോധാഗ്നിയിൽ നിന്നല്ല, ദക്ഷന്റെ കർമ്മത്തിൽ നിന്നാണ്. അത് സ്പഷ്ടമാണ്. നിന്റെ ഈ യാഗം നിന്റെ വിനാശമാണ്. ദധീജിയോട് തന്നെ ദക്ഷൻ കോപിക്കുന്നുണ്ട്. അവിടെ കോപം ദക്ഷനാണുള്ളത്. താൻ ദക്ഷനാണെന്ന അമിതമായ വിചാരത്തോടുകൂടി എനിക്ക് ചിലത് ചെയ്യാൻ കഴിയുമെന്നും ഞാനാണ് ചെയ്യിക്കുന്നതെന്നുമുള്ള ഭാവം ദക്ഷനിലുണ്ട്. അതുകൊണ്ടാണ് കാമദഹനത്തിലും പറയുന്നുണ്ട് ക്രോധം പ്രഭോ സംഹര സംഹരേതി എന്ന് പറയുന്നുണ്ട്. ഞങ്ങളാണ് ഇവനെ പറഞ്ഞുവിട്ടത്. ഉമയ്ക്ക് പേര് വന്നത് പോലും അതുകൊണ്ടാണ്. ഉമ്മ
നമ്മള് ധരിക്കുന്ന നമ്മളെ സ്വന്തം ലാഭത്തിൽ കാണുന്നുണ്ട്.
അതൊക്കെ ശിവനിൽ ഏൽപ്പിച്ചിട്ട് കാണുന്നത്. ശിവൻ തപസ്സിലായിരുന്നു. രണ്ട് പുരാണകഥകളാ പ്രസിദ്ധമായിട്ടുള്ളത്. സതീവിയോഗം കൊണ്ട് മഹാതപസ്സിലേക്ക് പ്രവേശിച്ച ശിവൻ സതീവിയോഗം കഴിഞ്ഞ് സതിയുടെ ശരീരവും എടുത്ത് വിശ്വപരിക്രമണം ചെയ്ത ശിവൻ പരിക്രമണത്തിന്റെ വേളയില് സുദർശന ചക്രം കൊണ്ട് 108 ഖണ്ഡങ്ങളായി സതീ ശരീരത്തെ ഇട്ടിടത്തെല്ലാം 108 ശക്തി ക്ഷേത്രങ്ങൾ ഉണ്ടായി എന്നുള്ള പുരാണ കൽപ്പന ഒന്ന്. കൽപ്പന എങ്ങനെ വേണേ നിങ്ങൾക്ക് ഉണ്ടോ, എങ്ങനെ ഉണ്ടായാലും നമുക്ക് എന്നെ വിരോധമില്ല. നമുക്ക് ഏത് കഥയായാലും വിരോധമില്ല. കഥ ഏതായാലും എന്റെ തത്വമേ നമുക്ക് ആവശ്യമുള്ളൂ.
ഈ ഭദ്രകാളി സങ്കല്പത്തിൽ മൂന്നാം തുറക്കുന്നത്
ഏത്?
ഭദ്രകാളിനെ ഉണ്ടാക്കുന്നത് മാർക്കണ്ഡേയ പുരാണത്തില് ഈ മൂന്നാം കണ്ണ് തുറന്നിട്ടോ? കാളി സങ്കല്പം
മൂന്നാം കണ്ണ് തുറന്നു ഒന്ന് സൃഷ്ടിക്കുകയായി സംഹരിച്ചിട്ടില്ലെന്ന് മാത്രമേ. ശിവന്റെ മൂന്നാമത്തെ നേത്രം ഒരു പ്രാവശ്യം പോലും തുറന്നിട്ടില്ല. എന്നിട്ടും നിങ്ങൾ സംഹാരത്തിന്റെ മൂർത്തിയായും സംഹാരകനായും സംഹാരത്തിന്റെ നേത്രമായും നിങ്ങൾ കൽപ്പിക്കുന്നു. അതിൽ പന്തിയിടേണ്ടതെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ശിവ ശക്തിയിൽ ശിവനിൽ കാണുന്ന ഏറ്റവും വലിയ സൗമ്യത ഇതാണ്. ഭാരതീയ സംസ്കൃതിയിലെ ഏറ്റവും ഉയർന്ന സമഷ്ടി രൂപമായി രൂപാന്തരം പ്രാപിച്ചു നിൽക്കുന്നതായി ശാസ്ത്രങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുന്ന ഇരുത്തിയ സ്ഥാനവും കൊള്ളാം. അങ്ങ് തെക്ക് അങ്ങ് വടക്ക് ഹിമവാന്റെ ഉച്ചിയിൽ ഹിമധവളിതമായ ആസ്ഥാനത്തിൽ സമാധിസ്ഥനായിരിക്കുന്ന ശിവനും ഇങ്ങ് തെക്ക് കയ്യിൽ വരണമാല്യവും എന്തി മന്ദം മന്ദം പല്ലവനീല ദേവ കൈലാസത്തിലേക്ക് നോക്കി നിൽക്കുന്ന കുമാരിയും കവിഭാവന ഗംഭീരാണ്. എന്റെ കവിഭാവന സംഭവിച്ചാൽ മതി. അപ്പോ ഉമാന്ന് പേര് വന്നതുപോലെ ഉണ്ടാ കാമദഹന വേളയിലാണ്. കാമദഹനം നടക്കുമ്പോൾ ദേവന്മാർ ഒന്ന് പറയുന്നുണ്ട് പുരാണ കഥയനുസരിച്ച്, ഹേ ക്രോധം പ്രഭു സംഹര സംഹരേതി. ക്രോധത്തെ സംഹരിച്ചാലും ആരെ കണ്ട ദേവന്മാർ? ശിവൻ ആരെയാ സംഹരിച്ചത്? ദേവന്മാരെയല്ല, കാമത്തെയാണ്. തനിക്കുണ്ടായ കാമത്തെയാണ്, തപസ്സിനിടയിൽ തനിക്കുണ്ടായ കാമത്തെയാണ് സംഹരിച്ചത്. വേറൊന്നിനെയും സംഹരിച്ചിട്ടില്ല. കാമമാണ് തന്നിലുണ്ടായത്. അകാലത്തിൽ വസന്തം വരികയും അകാലത്തിൽ തന്റെ തപസ്സാധ്യായ നിരതമായ മനസ്സ് ചാഞ്ചാടുകയും ചെയ്തപ്പോൾ അതിന് ഹേതുവായ കാമത്തെയാണ് ദഹിപ്പിച്ചത്. നമ്മളാണെങ്കിൽ കിട്ടിയ അവസരത്തില് തപസ്സൊക്കെ വിട്ടിട്ട് കാമത്തിന്റെ പിന്നാലെ പോകും.
അല്ല, ഈ അഖണ്ഡ കേവല ബോധസത്യ കാമം ഇല്ലല്ലോ.
അതുകൊണ്ടാണ് അത് ഇടയ്ക്ക് ബോധസത്തയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടമാണ് കാമം. ആ ചാഞ്ചാട്ടത്തെയാണ് ഇല്ലാതാക്കിയത്. പഴയ പോലെ മംഗളരൂപിയായി ഇരുന്നു വന്ന സാരം. അപ്പോൾ മാത്രമേ ഈ ശക്തി എടുത്ത് ഉപയോഗിക്കാൻ പറ്റൂ എന്നതിന്റെ ആധ്യാത്മികതയും. അതുകൊണ്ടാണ് സാധാരണ ദമ്പതിക്രിയയ്ക്ക് ഒരുങ്ങുന്നത് പോലെ പാർവതിക്ക് ശിവനെ പ്രാപിക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് വയവിഹ്വലയായ ഉമ തിരിച്ച് എത്തുമ്പോൾ മേന ഉമയെന്നാണ് വിളിച്ചത്. ശബ്ദത്തിനർത്ഥം ഭയത്തോട് ചേർന്നത് എന്ന്. ഇപ്പൊ വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഉമ എന്ന പേരും ഉമയ്ക്കുണ്ടാകുന്നത്. ഇതൊക്കെ പുരാണ കഥ, അതിന്റെയൊക്കെ തത്വാർത്ഥം നമുക്ക് പുറകെ. അപ്പൊ നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒരുപാട് ദൂരം പോകുന്നതുകൊണ്ട് ഒതുങ്ങി നിന്ന് പഠിക്കാം. അപ്പൊ അതുകൊണ്ട് കുമാരിലഭട്ടൻ ഇത്തരൊരവസരത്തിൽ വിളിക്കും, വിശുദ്ധ ജ്ഞാനദേഹായ ത്രിവേദി ദിവ്യ ചക്ഷുഷേ ശ്രേയപ്രാപ്തി നിമിത്തായ നമ സോമാർത്ഥധാരിണേ. രണ്ടെന്തുകളും ഉണ്ട് അവിടെ. സോമൻ അത്യന്ത ശീതളതയുടെ പ്രതീകമാണ്. ഇതിനേക്കാൾ ശീതം വരാവുന്നൊന്നില്ല. അതിന്റെ പ്രതീകമാണ് സോമൻ. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ. അതില് ത്രിലോചനായ മൂന്ന് ലോചനം, ശിവന്റെ മൂന്ന് ചക്ഷുസ്സുകൾ അനേക അർത്ഥത്തിൽ നമുക്ക് പഠിക്കാനുണ്ടാവും. മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെയാണ് ആ ലോചനമെന്ന് നേരെ പറയുന്നുണ്ട്. നാലാമത്തെ അഞ്ചാമത്തെ ശ്ലോകത്തിൽ വീണ്ടും ഈ ചക്ഷുസ് വരുന്നുണ്ട്. അതായത് നാലാമത്തെ ശ്ലോകത്തില് നാലാമത്താകുമ്പോ അല്ല അഞ്ചാമത്തെ ശ്ലോകത്തില് യക്ഷസ്വരൂപായ ജടാധരായ സനാതനായ അതിലല്ല എന്തൊട്ടും പോലെ വസിഷ്ഠകുംഭോദ്ഭവ ഗൗതമായ വർച്ചിത ശേഖരായ ചന്ദ്രാർക്ക വൈശ്വാനര ലോചനായ. ചന്ദ്രൻ അർക്കൻ വൈശ്വാനരൻ മൂന്ന് ലോചനങ്ങൾ. ഏറ്റവും ശാന്തശീതളമായ ചന്ദ്രനാകുന്ന ലോചനം ഇടത്തും വലത്തും, അർക്കനാകുന്ന ലോചനം ദക്ഷിണ ഭാഗത്തും, അർക്കനാകുന്ന ഏറ്റവും ചൂട് പകരുന്ന അർക്കനായ ലോചനവും നടുക്ക് വൈശ്വാനരാഗ്നി ജ്വലിച്ചു നിൽക്കുന്ന ലോചനവും. ലോചന എന്താന്ന് അവിടെ സ്പഷ്ടമാക്കുന്നത്. ഇനി ആ ലോചനത്തിന്റെ സാങ്കേതിക അർത്ഥങ്ങള് വേദങ്ങളാണ് ആലോചനകൾ. അതുകൊണ്ടാണ് ഈ തത്വം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. സമഷ്ടി എപ്പോഴാണോ വേദസീമയിലേക്ക് ഉയരുന്നത് അപ്പോഴാണ് ഈ തത്വം നമ്മൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് വേദങ്ങൾ ഋഗ യജുസ സാമം അഥർവം ഋക്കിൽ ഉൾപ്പെടുന്നത് കൊണ്ടാണ് വേദത്രയി എന്ന് മാത്രമേ വേദത്തെ നമ്മൾ പറയാറുള്ളൂ. വേദങ്ങളാണ് ഈ ലോചനങ്ങൾ. അപ്പോ ത്രിണി എന്നർത്ഥത്തിൽ ഭൂതം ഭവത് ഭവിഷ്യത് ഇത് മൂന്നും ലോചനമാണ്. ഈ മൂന്ന് ലോചനമുള്ളവൻ മാത്രമാണ് ശൈവസങ്കല്പത്തിലേക്ക് ഉയരുന്നത്, അവന് ദുഃഖം ഉണ്ടാവില്ല. മംഗളം വരാൻ കാരണമായ ലോചനം ഭൂതം ഭവത് ഭവിഷ്യത്, ഭൂതവും ഭവിഷ്യത്തും ഭവത്തിലുണ്ടെന്ന് അറിഞ്ഞവന് മാത്രമേ ഈ ലോകത്ത് ശാന്തി കിട്ടുള്ളൂ. നമുക്ക് ശാന്തി കിട്ടാത്തത് അതുകൊണ്ടാണ്. നമ്മുടെ ഭവത്തെല്ലാം ഭൂതത്താലും ഭാവിയാലും നിയന്ത്രിക്കപ്പെടുന്നതാണ്. ഭൂതവും ഭാവിയും നിയന്ത്രിക്കാത്ത വർത്തമാനം ആർക്കുണ്ടോ? അവൻ മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്നു, അല്ലാത്തവൻ മരിക്കുന്നു. ശരിയല്ല. ഏത് നിമിഷം എടുത്താലും ആ നിമിഷത്തെ ആനന്ദകരമാക്കാതിരിക്കുന്ന ഒരു ഭൂതം എപ്പോഴും നമ്മോടൊപ്പം, ഏതിടപാടിലും നമ്മോടൊപ്പം, ആരെ കണ്ടാലും നമ്മോടൊപ്പം. ആദ്യം കാണുന്ന ഒരുത്തനോടെങ്കിലും ഇല്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ആദ്യമായ ഒരുത്തനെ കാണുമ്പോൾ പോലും ഇവൻ മറ്റവന്റെ രൂപത്തിലായിരിക്കുന്ന കള്ളനാണ്. ഏത് നിമിഷം നമ്മുടേതെടുത്താലും, ഏത് നിമിഷാർത്ഥം നമ്മുടേതെടുത്താലും ഭൂതം വന്ന് ആനന്ദത്തെ കളയാത്ത ഒരു നിമിഷമെങ്കിലും ജീവിതത്തിലുണ്ടോ നോക്കിയാണ്. സത്യത്തിൽ വർത്തമാനമേ ഉള്ളൂ എന്ന് തമ്മിലുള്ള പാരഡോക്സ്. സത്യത്തിൽ വർത്തമാനമേ ഉള്ളൂ, കാരണം ഭൂതം ഇല്ലല്ലോ. ഭൂതം ഇപ്പോൾ സ്മരണയിൽ മാത്രമാവുള്ളു. ഭൂതത്തിന്റെ സ്മരണ ഭൂതകാലത്തിൽ ഇനി അനുഭവിക്കാൻ പറ്റില്ല. ഒന്ന്, ഭൂതകാലത്തിലെ ദേശം ഇപ്പോഴില്ല, ഭൂതകാലം ഇപ്പോഴില്ല, ഭൂതകാലത്തിലെ ദേശം ഇപ്പോഴില്ല. ഭൂതകാലത്തിൽ സംഭവിക്കുന്ന സമയത്തെ മാനസികാവസ്ഥയും ഇപ്പോഴില്ല. എന്നിട്ടും ഭൂതകാല സംഭവത്തെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അപഗ്രഥിച്ചുകൊണ്ട് ഭൂതകാലത്തേക്ക് മനസ്സിനെ കൊണ്ടുപോയി ദുഃഖിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ട് അവൻ അമംഗളമാണ് അവന്റെ ജീവിതം. അതുകൊണ്ട് അവൻ ശിവമല്ല, ശവമാണ്. ഇനി മുതൽ ഈ ഭൂതകാലം വേണ്ടെന്ന് വിചാരിച്ച എല്ലാ ബന്ധവും നിങ്ങൾ വീണ്ടും തുടങ്ങുന്നത്. ഭാര്യയോട്, അച്ഛനോട്, അമ്മയോട്, മക്കളോട് ഒക്കെ ഈ ഭൂതകാലം കയറുന്ന വഴക്കുണ്ടാക്കി കഴിഞ്ഞ് പിന്നെയും ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സ്നേഹമാവും വേറൊരു ഭൂതകാലം കൊണ്ട്. നിങ്ങൾ സ്നേഹവും ദ്വേഷവും ഉളവാക്കുന്നത് വർത്തമാനത്തിലെ ഭൂതകാലം കൊണ്ട് മാത്രമാണ്. അമ്മയുടെ വാക്കിൽ നിങ്ങളുടെ ഭൂതകാലാനുമതിയിൽ വെച്ച് വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി കഞ്ഞി കുടിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി അരമണിക്കൂർ കഴിഞ്ഞു വന്ന് കണ്ടു നിൽക്കുന്നവന്റെ ഭാഷയിൽ വീണ്ടും നക്കുന്നത് ചാരുത അല്ലേ. ഭൂതകാലത്തിന്റെ വേറൊരു അനുമതിയിൽ അമ്മ ചെയ്ത വേറൊരു സ്നേഹം കൊണ്ട് ഇതിനെ അതിക്രമിക്കുമ്പോഴാണ്. അതേ തലത്തിൽ അതേപോലെ അതേ ഇഷ്ടംപോലെ കേൾക്കാം. ആ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു വാക്ക് വന്നാലെ കഴിച്ചിടത്ത് വെച്ച് പകുതിയാക്കി നിർത്തിപ്പോകുന്നതും ഭൂതകാലം കൊണ്ടാണ്. എത്ര വലുതാണ് നമ്മളിൽ ഈ ഭൂതകാലം. നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും രാഗത്തിലും ദ്വേഷത്തിലും എത്തിക്കുന്നതിൽ ഈ ഭൂതകാലത്തിന് പങ്കുണ്ട്. യാതൊരുവൻ ഭൂതകാലത്തെ തന്റെ കണ്ണാക്കി മാറ്റി അറിഞ്ഞു കഴിഞ്ഞു പോകും. ഭൂതം ഇത്രയുള്ളൂ. അതിന്റെ കാലാനുമതികളെ, അതിന്റെ ദേശാനുമതികളെ, അതിന്റെ പരിച്ഛേദ പരിമാണങ്ങളെ, കാലപരിച്ഛേദം, ദേശപരിച്ഛേദം, വസ്തുപരിച്ഛേദം, മൂന്ന് പരിച്ഛേദമാണ് തിരിച്ചറിഞ്ഞ് അപരിച്ഛിന്നമായ അറിവിൽ നിലകൊള്ളുന്നുവോ, വർത്തമാനത്തിൽ നിലകൊള്ളുന്നുവോ. ഏത് കാര്യത്തിനിറങ്ങുമ്പോഴും ഭാവിയും വന്നു കയറും. സകല ഇന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ തയ്യാറെടുത്തൊരു കർമ്മത്തിനൊരുങ്ങുമ്പോൾ ഭാവി മെല്ലെ ഒന്ന് കയറി വന്നാൽ കർമ്മം തീർന്നു. ഭാവിയാണ് നമ്മുടെ കാൽക്കുലേഷനുകളിൽ മുഴുവൻ നിൽക്കുന്നത്. അവസാനം ഈ കാൽക്കുലേറ്റ് ചെയ്തി എന്ന് വീഴുന്നതോ ബുദ്ധിമുട്ട്. എത്ര കണക്കുകളാണ് കൂട്ടുന്നത്. യഥാതഥമായി ഭൂമിയിൽ ജീവിക്കുന്ന എത്ര പേരുണ്ടാവും? യോഹേ സോഹേ, എങ്ങനെയോ അങ്ങനെ. രമോ മകനോടിരിക്കെ ചോദിക്കണ്ടായി. മകൻ പറഞ്ഞു, നിങ്ങൾ തള്ളേ വളരെ മോശമാണ്. അപ്പൊ അമ്മ വളരെ അറിവുള്ളവളായതുകൊണ്ട് പറഞ്ഞു, മോനെ ഞാൻ മോശമാണെന്ന് നീ അറിഞ്ഞില്ലേ? ആ തരത്തിൽ ഈ ബന്ധം കൊണ്ടുപോയാൽ നിന്റെ ദുഃഖം തീർന്നില്ലേ? മകൻ ചിന്തിച്ചു, ശരിയാണ്, ഞാൻ മോശമാണെന്ന് നീ അറിഞ്ഞിരിക്കുന്നു. ആ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ നീയുമായിട്ടുള്ള ബന്ധം ഒന്ന് കൊണ്ടുപോയി. മോശമാണ് എന്ന നിന്റെ അറിവ് മാറ്റി ഞാൻ മോശമല്ല എന്ന അറിവിലേക്ക് എത്തിക്കാനുള്ള നിന്റെ പ്രയത്നമാണല്ലോ നിന്റെ ദുഃഖം. അവിടെ മാറ്റേണ്ടതോ എന്നെ? അത് നിന്റെ കയ്യിലല്ല താനും. മനസ്സിലായില്ല? ഇവിടെ അമ്മ സന്തോഷം.